2021 ഏപ്രിൽ 17 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കോട്ടയം ഡയറിയിൽ വി ജയകുമാർ എഴുതുന്നു. പാർട്ടികൾ തോന്നുന്നതു പറയട്ടെ, പെട്ടി പൊട്ടിക്കും വരെ കാക്കാം. വോട്ടെണ്ണൽ നടക്കുന്ന മെയ് 2 വരെ ഏതു സ്ഥാനാർത്ഥിക്കും താൻ ജയിക്കുമെന്ന് പറയാം. ഏതു മുന്നണിക്കും തങ്ങൾ അധികാരത്തിൽ വരുമെന്നും വീമ്പിളക്കാം. മഴ പെയ്തിട്ടും മരം പെയ്തെന്ന് പറയുന്നതുപോലെ ജയത്തെ ചൊല്ലിയുള്ള ചർച്ച മുറുകുകയാണ്. വോട്ടർമാർ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തെങ്കിലും ആർക്കൊക്കെ എന്നറിയാൻ മെയ് 2 വരെ കാത്തിരിക്കണം. അതുവരെ മുന്നണികൾക്ക് കണക്കുകൾ നിരത്തിയോ നിരത്താതെയോ തങ്ങൾക്ക് കൂടുതൽ സീറ്റെന്ന് അവകാശപ്പെടാം. തോൽക്കുമെന്നോ ഭരണം കിട്ടില്ലെന്നോ ആരും പറയുന്നില്ലെന്നു മാത്രം. നേരത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ എക്സിറ്റ് പോൾ സർവേ ഏർപ്പാട് ഉണ്ടായിരുന്നു. ചിലത് തെറ്റും ചിലത് ശരിയാകും. മറ്റു സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകാത്തതിനാൽ എക്സിറ്റിന് അനുമതിയില്ല. ഇവിടെ വോട്ടെടുപ്പിന് മുൻപ് ഓരോ ചാനൽ വഹ സർവേ നടത്തിയിരുന്നു. ഇടതുമുന്നണിക്കായിരുന്നു എല്ലാവരും ഭൂരിപക്ഷം പ്രവചിച്ചത്. അതുകാരണം ആമയും മുയലും കഥ പോലെ ഇടതുമുന്നണി പ്രവർത്തകർ അലസന്മാരായെന്നും UDF പ്രവർത്തകർ ജീവൻ മരണ പോരാട്ടം നടത്തിയെന്നുമാണ് ഒരു പ്രചാരണം. വോട്ടെടുപ്പിന്റെ അന്ന് രാവിലെ സുകുമാരൻ നായർക്ക് ഒരു വിളി തോന്നി. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് മറ്റൊരു പ്രചാരണം. ഇതു കേട്ടാൽ തോന്നും രാവിലെ TV വാർത്ത നോക്കിയാണ് ഓരോരുത്തരും വോട്ട് ചെയ്യുന്നതെന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചില പത്രങ്ങൾ വായിച്ച് UDF അനുകൂല വാർത്തകൾ വിശ്വസിച്ച് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ലായിരുന്നുവെന്ന് പഴയകാല നേതാക്കൾ പറഞ്ഞതുപോലെ പോലെ വോട്ടർമാരെ ഒരിക്കലും താഴ്ത്തിക്കാണരുത്. അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാനും പിന്നീട് അധികാരത്തിൽ കയറ്റാനും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചവരാണ് വിവരദോഷികളെന്ന് നമ്മൾ പരിഹസിക്കാറുള്ള ഉത്തരേന്ത്യയിലെ ജനങ്ങൾ. മലയാളികൾ അന്നും അടിമ മനോഭാവത്തോടെ അടിയന്തരാവസ്ഥയെ പിന്തുണച്ച് വോട്ട് ചെയ്യുകയായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ സർവേയിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് വിലയിരുത്തുമ്പോൾ UDF വരുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് കണ്ടെത്തൽ. എന്തു മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇതെന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യം പാടില്ലെന്നേ പറയാനുള്ളൂ. പെട്ടി പൊട്ടിക്കുന്നിടം വരെ കാത്തിരിക്കുകയേ മാർഗമുള്ളൂ. കിറ്റാണോ, ക്ഷേമ പെൻഷനാണോ, അതോ ശബരിമലയും ആഴക്കടലും കോവിഡുമാണോ വോട്ടർമാരെ സ്വാധീനിച്ചതെന്ന് അപ്പോൾ അറിയാം. കോട്ടയത്ത് ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരെ ഒഴിവാക്കി 9-ൽ 7 സീറ്റാണ് ഇടതുമുന്നണി അവകാശവാദം. UDF ആകട്ടെ വൈക്കം ഒഴിവാക്കി 9-ൽ 8 സീറ്റെന്നും ആണയിടുന്നു. സത്യത്തിൽ ഇരുമുന്നണിക്കും ഉറപ്പു പറയാവുന്നത് 2 സീറ്റുകൾ വീതമാണ്. പൂഞ്ഞാറിൽ സാക്ഷാൽ PC ജോർജ് ആകട്ടെ അഡ്വാൻസായി പടക്കവും പൊട്ടിച്ച് വോട്ടെടുപ്പ് ദിവസമേ ജയം പ്രഖ്യാപിച്ചു നിൽക്കുകയാണ്. BJP വോട്ട് മറിച്ചെന്ന് ഇടതുമുന്നണി ആരോപിക്കുമ്പോൾ തോൽവി മുന്നിൽ കണ്ടുള്ള സ്ഥിരം കലാപരിപാടിയാണ് ഇതെന്നാണ് UDF പരിഹാസം. എന്നാൽ BJP വോട്ടുകൾ ഇടതുമുന്നണിക്ക് മറിച്ചുവെന്ന് UDF ആരോപിക്കുന്നുമില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. നാറ്റം കൃത്യമായി അറിയണമെങ്കിൽ പെട്ടി പൊട്ടിക്കുന്നതുവരെ കാത്തിരിക്കുകയേ മാർഗമുള്ളൂ. ഇനി പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ വിലയിരുത്തലെന്ന വിഴുപ്പലക്കൽ ഓരോ മുന്നണിയുടെയും പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളുടെയും വകയായി തുടങ്ങും. യഥാർത്ഥ ചിത്രം അപ്പോഴേ പുറത്തുവരൂ. പിന്നെ അതേ ചൊല്ലിയാകും തർക്കം. വാടാപോടാ വിളിയിലും കയ്യാങ്കളിയിലും തലമുണ്ടനത്തിലും ചിലരുടെ രാജിയിലും പുറത്താക്കലിലും ചില മാറ്റിപ്രതിഷ്ഠിക്കലിലും വരെ അതെത്താം. ഏതായാലും വേവുന്നതുവരെ കാത്തിരുന്നതിനാൽ ഇനി ആറുന്നതുവരെയും നമുക്ക് കാത്തിരിക്കാം. അതുവരെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് തോന്നുന്നത് പറയട്ടെ. ആര് കേൾക്കാൻ, കേട്ടാലും ആര് വിശ്വസിക്കാൻ.